ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏഴാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം ലഭിച്ച 90% പരാതികളും തീർപ്പാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. LTTE നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷയ്ക്ക് സംഘടന ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ലക്നൌ പോരാട്ടം. റോമിൽ നടക്കുന്ന ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം പ്രീ ക്വാർട്ടറിൽ പുറത്തായി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. 7 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 മണ്ഡലങ്ങളിലാണ് ഏഴാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. June 1 ഏഴാംഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 സീറ്റുകളിലും പശ്ചിമബംഗാളിലെ 9 സീറ്റുകളിലും ബീഹാറിലെ 8, ഒഡീഷയിലെ 6, ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളിലാണ് വിധിയെഴുതുക. അതോടൊപ്പം ഝാർഖണ്ഡിലെ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലെ 1 മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. ഹിമാചലിലെ 6, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലുമാണ് ഏഴാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളെല്ലാം ഇന്ന് ഉത്തർപ്രദേശിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം 20-ാം തീയതിയാണ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ പത്രിക സമർപ്പിച്ചു. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കായാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രി ഝാർഖണ്ഡിലെ കൊഡർമയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അമേഠിയിലെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലും ബെൻസ്ഗാവിലും പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി അമേഠിയിലും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഝാൻസിയിലും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തി. അതേസമയം ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയും ഝാൻസിയിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം 90% പരാതികളും തീർപ്പാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 425 പ്രധാന പരാതികൾ ലഭിച്ചതിൽ 400 നടപടികൾ സ്വീകരിച്ചതായി കമ്മീഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കോൺഗ്രസ് 170, BJP 95, മറ്റു പാർട്ടികൾ 160 എന്നിങ്ങനെയാണ് പരാതികൾ നൽകിയത്. ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നുള്ള മുൻ BJP MLA രോഹിത റവറി കോൺഗ്രസിൽ ചേർന്നു. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹുഡ, ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ഭാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു രോഹിതയുടെ കോൺഗ്രസ് പ്രവേശനം. LTTE നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും സംഘടന ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി LTTEയുടെ ഉയർത്തിയതാണ് നിരോധനത്തിന് കാരണമെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കെനിയയിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കെനിയയ്ക്ക് മാനുഷിക സഹായം എത്തിച്ച് ഇന്ത്യ. 40 ടൺ മരുന്നും പ്രളയ ദുരന്തമനുഭവിക്കുന്നവർക്കുള്ള അവശ്യവസ്തുക്കളും ഉൾപ്പെടെയുള്ള 2ാം ഘട്ട സഹായമാണ് ഇന്ത്യ നൽകിയത്. ഈ മാസം 10 ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കെനിയയിലെത്തിച്ചിരുന്നു. ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കെനിയയിൽ 250ലേറെ പേർ മരിക്കുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും 80,000 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 77ാമത് കാൻ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കമാകും. 12 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചലച്ചിത്രമേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും. ഫെസ്റ്റിവലിൽ ഇന്ത്യ ആദ്യമായി ഒരു ഭാരത് പർവ് സംഘടിപ്പിക്കും. 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2024 ഔദ്യോഗിക പോസ്റ്ററും ട്രെയിലറും ഭാരത് പർവിൽ അനാച്ഛാദനം ചെയ്യും. ഈ വർഷത്തെ IFFI നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും തരത്തിൽ സൈബർ തട്ടിപ്പുകൾക്കോ ഭീഷണികൾക്കോ ഇരയായാൽ സൈബർ ക്രൈം വിഭാഗവുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട്. ഇത്തരത്തിലുള്ള ഫോൺ കോളുകളോ ഇമെയിലുകളോ ലഭിച്ചാൽ ഉടൻ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റുമായോ ബന്ധപ്പെടണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരമേഖലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, തെക്കൻ ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മുതൽ 3 ദിവസത്തേക്ക് ഉഷ്ണതരംഗം അനുഭവപ്പെടും. അതേസമയം രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലും തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം, ചാലിയാർ, പോത്തുകൽ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കർമ്മ പദ്ധതി രൂപീകരിച്ചു. നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നടക്കുന്ന ലോക ഹൈഡ്രജൻ ഉച്ചകോടിയിലെ ഇന്ത്യൻ പവലിയൻ ഊർജ്ജ സെക്രട്ടറി ഭുപീന്ദർ എസ് ഭല്ല ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള 15,000-ത്തിലധികം പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിയാണ് ഇത് കാണിക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷമാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ രാജ്യത്ത് ആരംഭിച്ചത്. പാക് അധീന കാശ്മീരിൽ പാക് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. നികുതിരഹിത വൈദ്യുതി, ഗോതമ്പ് സബ്സിഡി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേഖലയിൽ പ്രതിഷേധം നടന്നത്. സംഘർഷത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടുന്നു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനും പുറത്തായി. ഇറ്റലിയിലെ റോമിൽ നടന്ന മത്സരത്തിൽ പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ 2-ആം സീഡായ ഇന്ത്യ ഓസ്ട്രേലിയൻ സഖ്യം സീഡ് ചെയ്യപ്പെടാത്ത ഇറ്റാലിയൻ സഖ്യത്തോട് 2-6, 4-6 പരാജയപ്പെട്ടത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മെയ് 15 മുതൽ 18 വരെ നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചു. ഗസയിൽ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം യുഎൻ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ പൌരനാണ് ഗസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ യുഎൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ അർദ്ധ സൈനിക വിഭാഗമായ അസം റൈഫിൾസ് ഈ മാസം 18-ന് പശ്ചിമബംഗാളിലെ കലിംപോങ്ങിൽ വിമുക്തഭടന്മാർക്കായി റാലി സംഘടിപ്പിക്കുന്നു. കലിംപോങ്ങിലെ HQ 27 ഡിവിഷനിലെ ഫുട്ബോൾ ഗ്രൌണ്ടിൽ രാവിലെ ആരംഭിക്കുന്ന റാലി ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കും. വിമുക്തഭടന്മാർ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അസം റൈഫിൾസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 7-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം ലഭിച്ച 90% പരാതികളും തീർപ്പാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. LTTE നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷയ്ക്ക് സംഘടന ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ലക്നൌ പോരാട്ടം. റോമിൽ നടക്കുന്ന ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം പ്രീ ക്വാർട്ടറിൽ പുറത്തായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.